അപ്പൊ ഈ ആദാബുകൾ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 12 പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ടാണ് അദ്ദേഹം ഓരോ ഹെഡിങ് കൊടുത്തുകൊണ്ട് വിശദീകരിക്കുന്നത്. അപ്പൊ ആ 12 കാര്യങ്ങൾ സംക്ഷിപ്ത രൂപത്തിലൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഓരോ ലഫ്ളുകളുടെയും നമ്മൾ അർത്ഥം പറഞ്ഞു പോകുമ്പോൾ വിശദീകരിച്ച് പോവുകയാണെങ്കിൽ നമുക്കതിന് ദിവസങ്ങൾ വേണ്ടിവരും. അപ്പൊ അത് ഒക്കെ അതിന്റെ ഈ ഒരു നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ കോപ്പികൾ മാത്രം ഒരുപാടുണ്ട്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട അദ്ദേഹം പറഞ്ഞിട്ടുള്ള സൂചിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കുന്നത് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇത് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അതിലൊന്നാമത്തത് അദ്ദേഹം വിശദീകരിക്കുന്നത് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി طالب العلم لا بد له من التادب بآداب نذكر منها ഒരു طالب العلمിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരുപാട് അദബുകൾ സ്വീകരിച്ചിരിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ചിലത് അൽ അംറുൽ അവ്വൽ ഇഖ്ലാസു നിയ്യത്തി ലില്ലാഹി തആല. ഒന്നാമത്തെ കാര്യം ഇൽമ് തേടുന്ന ഒരാൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അയാളിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ അദബ് നിയ്യത്ത് ശരിയാക്കുക എന്നുള്ളതാണ്. ഇഖ്ലാസു നിയ്യത്തി ലില്ലാഹി തആല, ലില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം അയാൾ ഇൽമ് തേടേണ്ടത്. ഇതാണ് ഒന്നാമത്തെ അദബായിട്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. നിയ്യത്ത് ക്ലിയറാക്കുക. بأن يكون قصده بطلب العلم وجه الله والدار الآخرة. علم തേടുന്നതുകൊണ്ട് അവന്റെ ഉദ്ദേശം അവന്റെ ലക്ഷ്യം എന്തായിരിക്കണം? അല്ലാഹുവിന്റെ വജ്ഹും അതേപോലെ തന്നെ വദ്ദാറുൽ ആഖിറ, അതിനെ ആയിരിക്കണം അവൻ ലക്ഷ്യം വെക്കേണ്ടത്. لأن الله حث عليه ورغب فيه. കാരണം അല്ലാഹു علم നേടാൻ പ്രേരിപ്പിച്ചു, അതിനുള്ള പ്രേരണ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഫഖാല തആല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്ത്. ഈ ആയത്താണ് അദ്ദേഹം അതിന് തെളിവായിട്ട് കൊണ്ടുവരുന്നത്. നീ അറിയണം, അല്ലാഹുവല്ലാത്ത മറ്റൊരു ഇലാഹില്ല, നിന്റെ പാപത്തിനു വേണ്ടി നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. വസ്തനാഹു അലൽ ഉലമായി ഫിൽ ഖുർആനി മഅറൂഫ്. ഉലമാക്കളെ സംബന്ധിച്ച് ഖുർആൻ സനാ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. വൈദ അസ്ന അല്ലാഹു അല ഷൈഇൻ ഔ അമറ ബിഹി സോറ ഇബാദ. അല്ലാഹു ഒരു കാര്യത്തെ സംബന്ധിച്ച് സനാ ചെയ്ത് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിത്തീരും? അത് ഇബാദത്തായി തീരും. അപ്പൊ അല്ലാഹു പറഞ്ഞെന്താ? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നുള്ളത് നീ അറിയണം. അപ്പൊ അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അത് ഇബാദത്താണ്. അതുകൊണ്ട് ഇൽമു തേടുന്നത് കൊണ്ട് ഒരാളുടെ ലക്ഷ്യം എന്തായിരിക്കണം? ആ ലക്ഷ്യം അല്ലാഹുവിന്റെ വജ്ഹും ദാറുൽ ആഖിറ, പരലോകത്ത് പരലോകവുമായിരിക്കണം, അതിലുള്ള പ്രതിഫലവുമായിരിക്കണം. ഇദൻ ഫയജിബുൽ ഇഖ്ലാസു ഫീഹി ലില്ലാഹ് ബിയൻ യൻവിയൽ ഇൻസാനു ഫീ തലബിൽ ഇൽമി വജ്ഹല്ലാഹ് വൈദാ നവല ഇൻസാനു ബി തലബിൽ ഇൽമി ശറഈ അൻ യനാല ഷഹാദ ലിയതവസ്സല ബിഹാ ഇലാ മർതബ ഔ റതബ ഫഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അവ ഇഖ്ലാസോട് കൂടിയിട്ടാണ് ഒരാളെ ഇൽമ് തേടേണ്ടത്. അത് നിർബന്ധമാണ്. എന്നാൽ ഷറഈ ആയിട്ടുള്ള ഇൽമ് പഠിക്കുന്നത് കൊണ്ട് ഒരാൾ ഉദ്ദേശിക്കുന്നത് ഷഹാദത്താണെങ്കിൽ, ആ ഷഹാദത്തിലൂടെ ലഭിക്കുന്ന എന്തെങ്കിലും സ്ഥാനങ്ങളോ സ്ഥാനമാനങ്ങളാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഒരു ഹദീസ് അദ്ദേഹം കൊണ്ടുവരാണ്, മൻ തഅല്ലമ ഇൽമൻ യബ്തഗി ബിഹി വജ്ഹുല്ലാഹ് ലാ യതഅല്ലമഹു ഇല്ലാ ലിയസീബ ബിഹി അറളം മിനദ്ദുനിയ ലം നജിദ് അർഫൽ ജന്ന യൗമുൽ ഖിയാമ. ഈ ഹദീസ് അബൂദാവൂദ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇബ്നു മാജ അഹ്മദൊക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസിന്റെ അർത്ഥം, മൻ തഅല്ലമ ഇൽമൻ, ഒരാള് ഇൽമു പഠിച്ചു, ഒരാള് ഇൽമു നേടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യബ്തഗീ ബിഹി വജ്ഹുല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ടാണ്. ലാ യതഅല്ലമുഹു, അവന ഇൽമ് പഠിക്കുന്നില്ല. ഇല്ലാ ലിയുസീബ ബിഹി അറളം മിന ദുനിയാ, ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു അറളിന്, അല്ലെങ്കിൽ ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല അവൻ ഇൽമു പഠിക്കുന്നത്. ഇനി അങ്ങനെ ഒരാൾ പഠിച്ചാലോ, അപ്പൊ അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അയാൾ ഇൽമു തേടേണ്ടത്, ദുനിയാവിന്റെ അറളിന് വേണ്ടിയിട്ടല്ല. ഇനി അങ്ങനെയാണെങ്കിൽ ലം യജിദ് അർഫൽ ജന്നത്തി യൗമൽ ഖിയാമ. അർഫ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രീഹ്, അന്ത്യനാളിൽ സ്വർഗത്തിന്റെ അറഫ് പോലും, അതിന്റെ വാസന പോലും അവന് ലഭിക്കുകയില്ല. ഇതാണ് ഹദീസ്. അപ്പൊ ഈ ഹദീസിൽ നിന്ന് മനസ്സിലായി, ഇഖ്ലാസ് ഉണ്ടാകണം, അത് നിർബന്ധമാണ്. അപ്പൊ ഒരു തോലിബുൽ ഇൽമിനുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ അടവ് അത് ഇഖ്ലാസാണ്, നിയ്യത്ത് ശരിയാകുക എന്നുള്ളതാണ്. കാരണം ഇത് ഇബാദത്താണ്, അള്ളാഹ് അത് കൽപ്പിച്ചിട്ടുണ്ട്. കൽപ്പിച്ചു എന്നുള്ളതിന്റെ ആയത്ത് അദ്ദേഹം തെളിവ് കൊണ്ടുവന്നു. ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇൽമു പഠിച്ചാൽ സ്വർഗത്തിന്റെ വാസന പോലും അവൻ ലഭിക്കുകയില്ല എന്നുള്ളതിന് ഹദീസും കൊണ്ടുവന്നു. എന്നിട്ട് ഇബ്നുസൈം പറഞ്ഞു, വഹാദാ വഈദുൻ ശദീദുൻ, ഈ ഹദീസിലുള്ളത് ദുനിയാവിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇൽമു പഠിക്കുന്ന ആളുകൾക്കുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ്. എന്നാൽ ഒരു തോലിബുൽ ഇൽമു പറയുന്നു, ഇന്നത്തെ ദുനിയാവിൽ ഷഹാദത്ത് ആവശ്യമാണ്, ഇന്നത്തെ വ്യവസ്ഥകൾ അങ്ങനെയായി തീർന്നിട്ടുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ, ദുനിയാവിന്റെ അറിവിന് വേണ്ടിയിട്ടല്ല, പക്ഷെ ഇന്ന് ദുനിയാവിന്റെ ഒരു വ്യവസ്ഥയാണ് എന്ത് ഷഹാദത്ത് എന്നുള്ളത്, അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നുള്ളത്. എന്നാൽ എന്റെ ലക്ഷ്യം എന്താണ്? ശരിയായിട്ടുള്ള ഇൽമു പഠിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിന്റെ വജ്ഹ് തന്നെയാണ്. പക്ഷെ ഷഹാദത്ത് ആവശ്യമായി വന്നിരിക്കുന്നു ഇന്നത്തെ ലോകത്ത്. അങ്ങനെയാണെങ്കിൽ ആ ഷഹാദത്ത് കൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക്, സമൂഹത്തിലുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കലാണ്, അതുകൊണ്ട് അവർക്ക് അവരെ നിയന്ത്രിക്കലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യലുമാണ് ആ നല്ല ഉദ്ദേശമാണ് അവനുള്ളതെങ്കിൽ, ആ ഉദ്ദേശം അവന് ഉപദ്രവിക്കുകയില്ല. അതെന്താണ്? നല്ല നിയ്യത്താണ്. എന്നാൽ പഠിക്കുന്നതിന്റെ ലക്ഷ്യം മാറിപ്പോകരുത് എന്നുള്ളത് രണ്ടാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം പറഞ്ഞു, തോലബുൽ ഇൽമിന്റെ ഒന്നാമത്തെ അഥവായി കൊണ്ട് ഇഖ്ലാസ് നമ്മൾ പറയാനുള്ള കാരണം, ഇഖ്ലാസ് അസാസാണ്. അതിന്റെ അടിത്തറയണത് ഇഖ്ലാസ്. ഫഅല തോലബുൽ ഇൽമി അൻ അൻബിയ തോലബുൽ ഇൽമി ഇംതിസാലു അംരില്ലാഹി അസ്സവജല്ല. ഇൽമു തേടുന്നത് കൊണ്ട് ഒരാളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത് എന്താ? അയാൾ ഉദ്ദേശിക്കേണ്ടത് ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹ് എന്നോട് പറഞ്ഞത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം, നീ പഠിക്കണം, നീ മനസ്സിലാക്കണം. അവ ഇൽമു തേടുന്നത് കൊണ്ട് നീ ഉദ്ദേശിക്കേണ്ടത് എന്താണ്? അള്ളാഹ് പറഞ്ഞ കൽപ്പന ഞാൻ അനുസരിക്കുന്നു. എന്നിട്ട് ആയത്ത് അദ്ദേഹം സൂറത്ത് മുഹമ്മദിലെ ആയത്ത് 19-ാമത്തെ ആയത്ത് ഒന്നുകൂടി അദ്ദേഹം എടുത്തു തിരിച്ചു. അതുകൊണ്ടാണ് നീ ഇൽമ് പഠിക്കുന്നത്. അപ്പൊ അതാണ് അദ്ദേഹം ഒന്നാമത്തെ അദബായിട്ട് വിശദീകരിക്കുന്നത്, ഇഖ്ലാസ് ഉണ്ടാകണം എന്നുള്ളതാണ്. ഇതാണ് ഇബ്നു തൈമിയയുടെ വിശദീകരണം. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ നിയ്യത്ത് എന്താ? പലർക്കും പല നിയ്യത്തുകളായി. അപ്പൊ ഞാൻ ഒരു സംഘടനയുടെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്. അപ്പൊ ഞാൻ ആ ദർശനം ഇരുന്നിട്ടില്ലെങ്കിൽ, ക്ലാസ് ഇരുന്നിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും? അത് മോശമാണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്, അങ്ങനെ ദർശനം വരുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ഞാൻ പള്ളി കമ്മിറ്റിയുടെ വലിയ ആളാണ്, അതല്ലെങ്കിൽ ഞാൻ ഇന്നൊരു ജമാഅത്തുണ്ട്, ആ ജമാഅത്തിൽ പെട്ടൊരു മെമ്പറാണ്, അപ്പൊ ഞാനത് പോയിട്ടില്ലെങ്കിൽ മോശമാണ്, അപ്പൊ എന്തായാലും അവിടെ നിന്ന് കയറിയിട്ട് പോവുക, വേറെ സ്ഥലത്ത് കറങ്ങിയതാണ്, നിയ്യത്ത് ഷോപ്പിംഗ് ആയിരുന്നു, അതിന്റെ ഇടക്കൊന്ന് കയറിപ്പോകാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള നിയ്യത്തുകളായിരിക്കും. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. ഒരു തോലിബുൽ ഇൽമ ആണെങ്കിൽ അയാൾക്കുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ അദബ് അത് ഇഖ്ലാസാണ്. മാത്രമല്ല ഉലമാക്കൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് വന്നിട്ടുള്ള ഒരു അസറിൽ അദ്ദേഹം പറഞ്ഞു, അവ്വലുൽ ഇൽമി അന്നിയ്യ. ഇത് പഠിച്ചുകൊണ്ട ഒരു കാര്യമാണ്, അവ്വലുൽ ഇൽമി അന്നിയ്യ, ഒന്നാമത്തെ ഇൽമ്. ഇൽമിൽ ഒന്നാമത്തത് എന്താ? അന്നിയ്യ, അത് നിയ്യത്താണ്. നിയ്യത്ത് ശരിയാകാന്നുള്ളതാണ്. ഒരു പണിയില്ലെങ്കിൽ വന്നിരിക്കുക എന്നുള്ളതല്ല, അതൊരു അദബുൽപ്പെട്ടതല്ല. ഇത് ഇതിനൊരു വ്യവസ്ഥ ഉണ്ടാകണം, എൽമു തേടുന്നതിനൊരു വ്യവസ്ഥ ഉണ്ടാകണം. അതാ ദർശിലേക്ക് വരുമ്പോൾ അതിനു വേണ്ട ആയുധങ്ങൾ, അതിനു വേണ്ട സജ്ജീകരണങ്ങൾ, അത് വെറുതെ ഒരു മണിക്കൂർ വേസ്റ്റ് ആക്കുക എന്നുള്ളതല്ല. കുറെ കാലമായി അവരൊക്കെ കണ്ടിട്ട് അവന്ന് കണ്ടിട്ട് പോരാന്നുള്ള എൽക്ക് വന്നവരുണ്ടാവും. ഇതൊന്നുമല്ല അതിന്റെ അരി, അതിനൊരു ചിട്ട, ഒരു നിളാം, ഒരു തെർത്തീവ്, അതിന് കൃത്യമായൊരു സമയം കണ്ടെത്തരുത്, എന്നിട്ട് പഠിക്കുന്നതിന്റെ ഒരു രീതി. ആ ഒരു ഇഖ്ലാസോടുകൂടി ഇത് അല്ല പറഞ്ഞതാണ്, ഇൽമു പഠിക്കണം, അവന്റെ ശറഹ് പഠിക്കണം എന്നുള്ളത് അല്ല പറഞ്ഞതാണ്. ആ പഠിക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം എന്നുള്ളതും അള്ളാഹു റസൂലും പഠിപ്പിച്ചതാണ്. ആ നിയ്യത്തോടു കൂടിയിട്ടാണ് ഞാൻ അദർസിന് പോകുക എന്നുള്ള നിയ്യത്തോടു കൂടിയിട്ട്. അതുകൊണ്ടാണ് ഒന്നാമത്തെ ഇൽമ എന്താണ്? അവ്വലുൽ ഇൽമി അന്നിയ്യ. ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ആസാറുകളൊക്കെ വേറെ കാണാൻ സാധിക്കും. ഇത് ഇൽമിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലാണെങ്കിലും ഈ നിയ്യത്ത് ചോർന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ജമാഅത്തിനാണെങ്കിലും അല്ലെങ്കിലും, അത് ഏതൊരു ഇബാദത്താണെങ്കിലും, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് അതിൽ നിന്ന് തെറ്റാൻ സാധ്യതയുണ്ട്. മുൻഗാമികള് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടിരുന്നത് നിയ്യത്ത് ശരിയാക്കാനായിരുന്നു. അവരത് പലരും പറഞ്ഞിട്ടുണ്ട്, സലഫുകൾ. അമൽ ചെയ്യുന്നതിനേക്കാൾ അവർ അടങ്ങാറായത് എന്തിനാ? നിയ്യത്ത് ശരിയാക്കാനായിരുന്നു. എന്നിട്ടുണ്ടോ പിന്നെ നമ്മളെ കാര്യങ്ങൾ? അപ്പൊ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. യൂസുഫ് അലി ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അഅസ്സു ഷൈഇൻ ഫി ദുനിയാ ഇഖ്ലാസ്. ദുനിയാവിലെ ഏറ്റവും അഅസ്സായിട്ടുള്ള കാര്യം, മഹത്തരമായിട്ടുള്ള കാര്യമാണ് എന്ത്? നിയ്യത്ത് എന്നുള്ളത്. وكم اجتهد في اسقاط ضياء قلبي فكانه ينبت على لون اخر. ده പറയുന്നത് എന്റെ മനസ്സിൽ നിന്ന് രിയായെ പുറത്താക്കാൻ ഞാൻ എത്ര പരിശ്രമിച്ചു രിയായെ എന്റെ മനസ്സിൽ നിന്ന് പുറത്താക്കാൻ. فكانه ينبت على لون اخر. ഒരു രൂപത്തിൽ രിയാ വരുമ്പോൾ ഞാൻ അതിനെ ചവിട്ടി പുറത്താക്കണം, അതിനെ വലിച്ചെറിയും. പക്ഷെ അത് വേറൊരു നിറത്തിലൂടെ, വേറൊരു കോലത്തിലൂടെ ആ രിയ എന്റെ മനസ്സിലേക്ക് വരികയാണ് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ആര് ഇത്? ഈ സംഭവം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി മദാരിസ് സാലിക്കിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് വേറൊരു രൂപത്തിൽ എന്റെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആസാറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പൊ നിയ്യത്താണ് ഒരു തോലിബുൽ ഇൽമിനുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ആദബ്. അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം അത്തരത്തിലുള്ള ദർസുകൾക്ക് പോകേണ്ട. അത്തരത്തിലുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്, വളരെയധികം ഇഖ്ലാസോടുകൂടി കൃത്യസമയത്ത് കറക്റ്റായിട്ട് അതിന്റെ തെർത്തിയോടുകൂടി അത്തരത്തിലേക്കുള്ള ദർസുകളിലേക്ക് വരുന്ന ആളുകളുണ്ട്. അവർക്ക് വമ്പിച്ച പ്രതിഫലമാണുള്ളത്. അവരുടെ ജീവിതത്തിൽ ഹയറുകൾ ഉണ്ടാകും, ബർക്കാത്തുകൾ ഉണ്ടാകും, യാതൊരു സംശയമല്ല. കാരണം ഇത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഇബാദത്താണ്. ദുനിയാവിന്റെ എന്ത് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ചിലത് ചില ആളുകൾക്ക് കിട്ടാതെ പോകും. എന്നാൽ ഒന്നുമില്ലെങ്കിലും ഈ ഷറഅ് പഠിക്കുന്ന ആളുകൾക്ക് അല്ല കൊടുക്കുന്ന, ദുനിയാവിൽ കൊടുക്കുന്ന ഒരു സമാധാനമുണ്ട്, ഒരു സക്കീനത്തുണ്ട്, ഒരു ഖൈറുണ്ട്, ബർക്കത്തുണ്ട്, അത് അവർക്ക് കിട്ടും. അപ്പോൾ അതിന് ഒന്നാമത്തെ അദബായിട്ട് അദ്ദേഹം പറഞ്ഞത് ആ നിയ്യത്ത് ശരിയാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളും അത് ക്ലിയറാണ്. അതേത് വിഷയത്തിലാണെങ്കിലും, പ്രത്യേകിച്ചും ഈ ഒരു വിഷയത്തിൽ, അത് ആ താല്പര്യത്തോടു കൂടിയിട്ട് അത് പഠിക്കുക എന്നുള്ളതാണ്. കാരണം അത് അല്ല പറഞ്ഞതാണ്. അൽ അംറുസാനി, രണ്ടാമത്തെ അദബ്. റഫ്ഉൽ ജഹ്ലി അൻ നഫ്സിഹി വ അൻ ഗൈരിഹി. ഒരു തോലവിൽ ഇൽമിന്റെ രണ്ടാമത്തെ അദബ് പറഞ്ഞാൽ എന്താ? ആ ഇൽമ് കൊണ്ട് അയാൾ പഠിക്കുന്നത് കൊണ്ട് അയാളുടെ ലക്ഷ്യം എന്തായിരിക്കണം? തന്നിൽ നിന്ന് തന്റെ ജഹ്ലി ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കണം.
അതേപോലെ തന്നെ രണ്ടാമതായിട്ട് സമൂഹത്തിൽ നിന്നും ജഹലിനെ നീക്കിക്കളയുക എന്നുള്ളതായിരിക്കണം. അതാണ് രണ്ടാമത്തത്. രണ്ടാമത്തെ അദബ് പറഞ്ഞെന്താ, തന്റെ ജഹലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, ആ ബോധം വേണം. അതിനുശേഷം സമൂഹത്തിന്റെ ജഹൽ ഇല്ലാതാക്കണം. ഇതാണ് രണ്ടാമത്തെ അദബ്. തന്നെ ആദ്യം സ്വന്തം അജ്ഞത ഇല്ലാതാക്കുക. രണ്ടാമത്തെ അദബ്, അതുകൊണ്ട് അവന്റെ ഉദ്ദേശം എന്തായിരിക്കണം, തന്റെയും മറ്റുള്ളവരുടെയും ജഹ്ല് ഉയർത്തുക, അതിനെ ദൂരീകരിക്കുക എന്നുള്ളതായിരിക്കണം. അസ്ലഫിൽ ഇൻസാനി അൽ ജഹൽ, കാരണം മനുഷ്യന്റെ അസൽ എന്താണ്, അത് ജഹ്ലാണല്ലോ. മനുഷ്യന്റെ അസൽ എന്താണ്, അത് ജഹ്ലാണ്. ودليل ذلك قوله تعالى അതിന്റെ തെളിവ് എന്താ, ഇബ്നു സൈമ റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ തെളിവ് കൊണ്ടുവരുന്നത് മനുഷ്യന്റെ അസല് അത് ജഹിലാണ്, വിവരമില്ലായ്മയാണ് എന്നുള്ളതിന്റെ തെളിവ്, വല്ലാഹു അഖറജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലക്കും സംഅ വൽ അബ്സാറ വൽ അഫിദ ലഅല്ലകും തശ്കുറൂൻ. നഹ്ലിലെ 78-ാമത്തെ ആയത്ത്. നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു, എങ്ങനെ, ലാ തഅലമൂന ശൈഅ, നിങ്ങൾ യാതൊന്നും തന്നെ അറിയാത്തവരായിരുന്നു. എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് കേൾവിണ്ടാക്കി തന്നു, കാഴ്ചകൾ ഉണ്ടാക്കി തന്നു, ഹൃദയങ്ങൾ ഉണ്ടാക്കി തന്നു, നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കാം. അപ്പൊ യാതെന്ത് കിട്ടി, മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്നും നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് ലാ തഅലമൂന ശൈഅ, ഒന്നും തന്നെ അറിയാത്തവരായിക്കൊണ്ടാണ്. അപ്പൊ ഈ ജഹല് മനുഷ്യന്റെ അസല് ജഹലാണ്. അപ്പൊ ഇൽമ് ഒരാൾ പഠിക്കുന്നത് കൊണ്ട്, ശറ പഠിക്കുന്നത് കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ ജഹലിനെ നീക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു ഒരാൾ പഠിക്കുന്നതിലൂടെ അയാൾക്ക് എന്ത് കിട്ടും, അയാളുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി ഉണ്ടാകും. അതിന് അദ്ദേഹം തെളിവ് കൊണ്ടുവന്നു, അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്നും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ആരാണ്, അത് പണ്ഡിതന്മാർ മാത്രമാണ്. അള്ളാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അത് പണ്ഡിതന്മാരാകുന്നു. ഫാത്തിറിലെ 28-ാമത്തെ ആയത്. അപ്പൊ തന്റെ ജഹലിനെ ഉയർത്തുക, മനുഷ്യന്റെ അസല് വിവരല്ലായ്മയാണ്, അജ്ഞതയാണ്. അത് പഠിച്ചാലോ അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കും. അതുകൊണ്ട് നീ പഠിച്ചാൽ നീ പണ്ഡിതനായിത്തീരും, അങ്ങനെ നിനക്ക് ഇൽമുണ്ടാകും, നിന്റെ ജഹല് നീങ്ങിപ്പോകും. ഇതേപോലെ തന്നെ സമൂഹത്തിൽ നിന്നും ആ ജഹലിനെ നീ ഉയർത്തണം. എന്നിട്ട് അവ ഇൽമ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു കൊടുക്കണമെങ്കിൽ അതിന്റെ ഷർത്താണോ, ഒരു പള്ളിയിൽ പോയിട്ട് ഇരുന്നിട്ട് ദർസ് എടുത്ത് കൊടുക്കണം എന്നുള്ളത് അതിന്റെ ഷർത്താണോ? അതല്ല, അവൻ പഠിച്ച ഇൽമ കൊണ്ട് ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും അത് അവന് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇൽമ കൊണ്ട് മറ്റുള്ളവരെ ജഹ്ല് ഉയർത്തണമെന്ന് പറഞ്ഞല്ലോ. അതൊരു പള്ളിയിൽ പോയിട്ട് ഒരു ദർസിന്റെ കോലത്തിൽ തന്നെ അത് അതിന്റെ ഷർത്തിൽപ്പെട്ടതാണോ? അൽ ജവാബ് നിസ്താനി, ഉത്തരം രണ്ടാമത്തതാണ്. അതിന്റെ ആവശ്യമില്ല. അന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ബല്ലിഗു അന്നി വലൗ ആയ, ബുഖാരി ധരിച്ചിട്ടുള്ള ഹദീസ്, തുർമുദി ധരിച്ചിട്ടുള്ള ഹദീസ്. അവന്റെ ജീവിതത്തിലെ ഏതവസ്ഥയിൽ അവൻ എന്ത് ചെയ്യാൻ, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അവ പള്ളിയിൽ തന്നെ ഇരുന്നിട്ട് ദർശെടുക്കുക എന്നുള്ളത് അതിന്റെ ഷർത്തിൽപ്പെട്ടതല്ല. അവന്റെ ജീവിതത്തിൽ ഏത് സന്ദർഭത്തിൽ സാഹചര്യത്തിൽ അവൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതിന് ഉസ്ലമി തെളിവ് കൊണ്ടിരുന്നത് ബല്ലിഗു അന്നി വലൗ ആയ, ഒരു ആയത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്നും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ നീ എത്തിച്ചു കൊടുത്താൽ അയാളത് പഠിച്ചു, ആ പഠിച്ചവൻ അത് മറ്റാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, അങ്ങനെ രണ്ടാളുകളുടെ പ്രതിഫലം നിനക്ക് കിട്ടി. ഇനി അതല്ലാതെ മൂന്നാളുകൾ പഠിച്ചു, അങ്ങനെ മൂന്നാളുകളുടെ പ്രതിഫലം നിനക്ക് കിട്ടും. അങ്ങനെ എത്ര ആളുകൾ പഠിച്ചോ അത്രക്കും പ്രതിഫലമാണ് നിനക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇമാം അഹമ്മദിന്റെ ഒരു അഥർ അദ്ദേഹം കൊണ്ടുവരുന്നു. ഖാല ഇമാം അഹമ്മദ്, ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, അൽ ഇൽമു ലാ യഅദിലുഹു ശൈഉൻ ലിമൻ സുഹ്ഹത്തു നിയ്യതുഹു, ഇൽമ് അതിനോട് യാതൊന്നും തന്നെ തുല്യമാവുകയില്ല. ആർക്ക്? നിയ്യത്ത് ശരിയാക്കിയവൻ. നിയ്യത്ത് ശരിയാക്കി ഇൽമ് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഇൽമിനോട് ഈ ദുനിയാവിലുള്ള ഒന്നും തന്നെ സമമാവുകയില്ല. തുല്യമാവുകയില്ല. ഇൽമിനോട് യാതൊന്നും തന്നെ തുല്യമാവുകയില്ല. അത്രത്തോളം വിലപ്പെട്ട ഒന്നാണ് ഇൽമ്. ആർക്കിലിമൻ സ്വഹത്ത് നീയത്തു, തന്റെ നീയത്ത് ശരിയാക്കിയവന് മാത്രം. കാലു അവർ ചോദിച്ചു, ഇമാഹമ്മദിന്റെ അസറാണ്, അവർ ചോദിച്ചു കൈഫദാലിക്ക, എങ്ങനെയാണത്? ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി പറഞ്ഞ മറുപടി, ആ ഇൽമ് പഠിക്കുന്നത് കൊണ്ട് അവന്റെ ലക്ഷ്യം ഉദ്ദേശം എന്തായിരിക്കണം? തന്റെ ജഹ്ല് ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കണം. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ സമൂഹത്തിന്റെ ജഹ്ല്, അവർക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതായിരിക്കണം. ആ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ആ ഇൽമ് പഠിക്കുന്നതെങ്കിൽ ആ ഇൽമിനോട് തുല്യമാകുന്ന യാതൊന്നും തന്നെ ഇല്ല എന്നുള്ള ഇമാം അഹമ്മദ് നമ്പർ റഹ്മത്തുള്ളാഹിയുടെ അസറ അദ്ദേഹം എടുത്തുദ്ധരിക്കുകയാണ്. അതിന്റെ അവസാന ഭാഗം, അതുകൊണ്ട് നീ ഇൽമി പഠിച്ച് ഈ സമൂഹത്തിന്റെ ജഹ്ല് നീ ഉയർത്തുകയാണെങ്കിൽ നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ ദീനി പ്രചരിപ്പിക്കുന്ന മുജാഹിദീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം അതിന്റെ അവസാനത്തിൽ വിശദീകരിക്കുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ അറിവ് പറഞ്ഞത്, ഇൽമു നേടുന്നത് കൊണ്ട്, ഇൽമ് പഠിക്കുന്നത് കൊണ്ട്, ഷറഅ് പഠിക്കുന്നത് കൊണ്ട് അവന്റെ ഉദ്ദേശം എന്തായിരിക്കണം? തന്റെ ജഹ്ല് അത് ഉയർത്തുക എന്നുള്ളതായിരിക്കണം. ഞാൻ വിവരമില്ലാത്തവരാണ്, പഠിക്കുക, ഇൽമു പഠിക്കുക, അതേപോലെ തന്നെ സമൂഹത്തിന്റെ ജഹ്ല് അതില്ലാതാക്കുക, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അവരെ ശിർക്കിൽ നിന്നും തൗഹീദിലേക്ക് കൊണ്ടുപോവുക, ബിദഅത്തിൽ നിന്നും സുന്നത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം രണ്ടാമതായിട്ട് വിശദീകരിച്ചത്. അൽ അംറു സാലിസോ, മൂന്നാമത്തെ അതത്, അദ്ദിഫാഉ അൻ ശരീഅ. ഒരു തോലിബുൽ ഇൽമ് ഉണ്ടായിരിക്കേണ്ട, അയാളിലുണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ അദബാണെന്ത്? ഇൽമു നേടുന്നത് കൊണ്ട് അയാളുടെ ഉദ്ദേശവും ലക്ഷ്യവും എന്തായിരിക്കണം? മൂന്നാമത്തെ അദബ് ശരീഅത്തിനെ സംരക്ഷിക്കലായിരിക്കണം, ശരീഅത്തിന് സംരക്ഷണം കൊടുക്കലായിരിക്കണം. ഈ ഒരു നിയ്യത്തൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ശരീഅത്തിനെ സംരക്ഷിക്കലായിരിക്കണം, ഇതാണ് മൂന്നാമത്തെ അദബ്. നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട മൂന്നാമത്തെ ഉദ്ദേശം, നമ്മളിലുണ്ടായിരിക്കേണ്ട മൂന്നാമത്തെ അദബ് എന്താ? എന്തിനാ നമ്മൾ ഇത് പഠിക്കുന്നത്? ഈ ദീനുൽ ഇസ്ലാമിനെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്, അതിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അനന്ത്യവി തലവിൽ ഇരിഞ്ഞ ദിഫാ അനുശരിയ, എന്നൽ കുത്തുവല എംകിനൻ തുദാഫി അനുശരിയ വല ഇദാഫി അനുശരിയത്തില്ല ഹാമിലു ശരിയ فَلَوَنَّ رَجُلًا مِنْ أَهْلِ الْبِدَاعِ جَاءَ إِلَى مَكْتَبَةٍ حَافِلَ بِالْكُتُبِ الشَّرْعِيَّةِ فِيهَا مَا لَا يُحْصَى مِنَ الْكُتُبِ. അദ്ദേഹം പറയുന്നത്, ഗ്രന്ഥങ്ങൾക്ക് ഒരിക്കലും ശരീഅത്തിനെ പ്രതിരോധിക്കാൻ സാധിക്കുകയില്ല. ആ ഗ്രന്ഥങ്ങളെ വഹിക്കുന്ന ആളുകളുണ്ട്, അത് പഠിച്ച ആളുകളുണ്ട്, അവർക്കാണ് ശരീഅത്തിനെ സംരക്ഷിക്കാനും പ്രതിരോധിക്കാനും സാധിക്കുക. ഒരു വിദ്യാർത്ഥികാരൻ അവൻ വലിയൊരു ലൈബ്രറിയിലേക്ക് വന്നു, അതിൽ നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. എന്നിട്ട് അവന്റെ വിദ്യാർത്ഥികൾ ഉദ്ധരിച്ചുകൊണ്ട് അയാൾ സംസാരിച്ചു, ആ വിദ്യാർത്ഥി അയാൾ അവിടെ സ്ഥാപിച്ചു. ഫല അദുന്നു അന്ന കിതാബൻ വാഹിദൻ യറുദ്ദു അലൈഹി, ആ ലൈബ്രറിയിലുള്ള ആ മക്തബിലുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥം ആ വിദ്യാർത്ഥികാരന് മറുപടി കൊടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. لكن اذا تكلم عند شخص من اهل العلم ببدعته ليقدرها فان طالب العلم يرد عليه ويدخل كلامه بالقران والسنه شاهد العلم പെട്ട ഒരാളുടെ അടുത്താണ്, ഒരാളുടെ മുമ്പിലാണ് അയാളുടെ ബിദഅത്ത് അയാൾ സംസാരിച്ച് അത് സ്ഥാപിക്കാൻ ശ്രമിച്ചതെങ്കിൽ ഒരു ദോലബുൽ ഇൽമിന് എന്ത് ചെയ്യാം? അയാൾക്ക് മറുപടി കൊടുക്കാൻ സാധിക്കും. ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും അയാളുടെ വാദത്തെ പൊളിക്കാനും ഒരു ദോലബുൽ ഇൽമിന് സാധിക്കും. ആ വലിയൊരു ലൈബ്രറി ഉണ്ടായിട്ട് കാര്യമില്ല, അതിൽ കുറെ ഗ്രന്ഥങ്ങളുണ്ട്. അതുകൊണ്ട് എന്ത് കാര്യം? അത് പഠിച്ച ആളുകൾ ഉണ്ടാകണം. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കുള്ള മറുപടി അവര് കൊടുക്കണം. അങ്ങനെ ശരീഅത്തിന് അയാൾ പ്രൊട്ടക്ട് ചെയ്യണം. فلا طالب العلم ان ينبغي طلب العلم الدفاع عن الشريعه لان الدفاع عن الشريعه لا يكون الا برجالها كالسلاح تماما لو كان عندنا سلاح ملأت خزائنها فهذه الاسلحه تستطيع ان تقوم من اجل ان تلقي قذائفها للعدو وركزناو نرച്ച ആയുധം ഉണ്ട്. ആ ആയുധം പ്രയോഗിക്കാനുള്ള ആളുകൾ അവിടെ ഇല്ലെങ്കിൽ, അത് പ്രയോഗിക്കാൻ അറിയുന്ന ആളുകൾ ഇല്ലെങ്കിൽ ആ ആയുധങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? ആ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന, ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ ഉണ്ടാകണം. അറിഞ്ഞ ഒരുപാട് ആയുധങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ ആയുധങ്ങൾക്ക് ശത്രുക്കളെ തോൽപ്പിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് എന്ത് എൽമിന്റെയും കാര്യം. ഞാൻ ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് വായിക്കുന്നത്. സുമ്മ ഇന്നൽ ബിദഅ തതജദ്ദദ് ഫഖദ് തൂജദു ബിദഉൻ മാ ഹദസത ഫി സമനിൽ അവ്വലി വലാ തൂജദു ഫിൽ കുതുബി ഫലാ യുംകിനു അൻ യുദാഫി അൻഹ ഇല്ലാ തോലിബുൽ ഇൽമി. അദ്ദേഹം പറയാണ് ബിദഅത്തുകൾ പുതിയതുണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരുപാട് ബിദഅത്തുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുതിയ ബിദഅത്തുകൾക്കൊക്കെ അതിനൊക്കെ മറുപടി പറയാനും അത്തരത്തിലുള്ള ബിദഅത്തുകൾ വരുമ്പോൾ അതിന് മറുപടി കൊടുത്തുകൊണ്ട് ശരീഅത്തിനെ സംരക്ഷിക്കാനും ഒരു തോലബുൽ ഇൽമിനല്ലാതെ സാധിക്കുകയില്ല. ഇന്നമാതജിബു മുറാഅത്തുഹു ലിതോലബിൽ ഇൽമി ദിഫാഅൻ ശരീഅ ഇദൻ ഫന്നാസു ഫീ ഹാജത്തിൻ മാസത്തിൻ ഇലൽ ഉലമായി ലിഅജ്ല അൻ യറുദ്ദു വലാ ഖൈദിൽ മുബ്തദഈന വസാഇരി അദാഇല്ലാഹി അസ്സ വജല്ല വലാ യകുലു ദാലിക ഇല്ലാ ബിൽ ഇൽമി ശറഈ അൽ മുൽതഖ മിൻ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മുബ്തദഈനുകളുടെ ഖൈദുകൾ തന്ത്രങ്ങൾക്ക് കുതന്ത്രങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അള്ളാഹുവിന്റെ ശത്രുക്കൾക്ക് മറുപടി കൊടുക്കാൻ ഷറഈയായിട്ടുള്ള ഇൽമു പഠിച്ചുകൊണ്ടല്ലാതെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഷറഈയായിട്ടുള്ള ഇൽമു കരസ്ഥമാക്കിക്കൊണ്ടല്ലാതെ അതിന് മറുപടി കൊടുക്കാൻ ഒരാൾക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി മൂന്നാമതായിട്ട് വിശദീകരിക്കുന്നത്. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് നാല്. അപ്പൊ മൂന്നാമത്തത് പറഞ്ഞത് ഇൽമു പഠിച്ച് തന്റെ ദീനിനെ മതത്തെ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കണം അവന്റെ ഉദ്ദേശം. അത് അവനുണ്ടായിരിക്കേണ്ട ഒരു അദബാണ്, അതായിരിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്ന അത് പഠിക്കുക, എന്നിട്ട് തരത്തിലുള്ള ബിദഅത്തിന്റെ ആളുകൾക്കെതിരെ മറുപടി കൊടുക്കുക. അങ്ങനെ ശറഈന് തെറ്റായ അഖീദ അല്ലെങ്കിൽ ശിർക്കുകൾ ബിദഅത്തുകൾ ശറഈന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ അത് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക, അങ്ങനെ ശറഈനെ സംരക്ഷിക്കുക. അതിനെന്ത് വേണം? ഇൽമ പഠിക്കണം. അതാണ് മൂന്നാമത്തെ അദബ്. നാല്, അൽഅംറു റാബിഉ റഹാബത്തുസ്സലിഹ് ഫീ മസാഇലിൽ ഖിലാഫ്. ഖിലാഫുള്ള മസ്അലകളിൽ വിശാല മനസ്കത കാണിക്കണം. ഇതാണ് നാലാമത്തത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, അദബ് പഠിക്കണം, അദബ് പഠിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. നാലാമത്തെ അദബായിട്ട് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് എന്താണ്? ഖിലാഫുള്ള മസ്അലകളിൽ ഹൃദയവിശാലത കാണിക്കണം, അവിടെ കാർക്കശ്യം കാണിക്കരുത്. അത് കുറച്ച് കാര്യങ്ങൾ ഉദാഹരണങ്ങൾ സഹിതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഇങ്ങനെയുള്ള മസ്തലകളിൽ ഖിലാഫ് ഉണ്ടാകുമ്പോൾ ഒരു തോലബുൽ ഇൽമ് എന്ത് അദബാണ് സ്വീകരിക്കേണ്ടത്. അപ്പൊ ആ അദബ് പഠിച്ചിട്ടില്ലെങ്കിൽ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഇൽമിന്റെ മുമ്പ് അദബ് പഠിച്ചിട്ടില്ലെങ്കിൽ ഫിത്നയാണ് ഉണ്ടാകുക, ഫസാദാണ് ഉണ്ടാകുക. നാലാമത്തെ അദബായിട്ട് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി കൊണ്ടുവന്നത് ഏതാണ്? അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ ഒരു തോലബുൽ ഇൽമ് സ്വീകരിക്കേണ്ട സമീപനമാണ്. അപ്പൊ അത് പഠിക്കാത്ത ഒരാൾക്ക്, ആ അദബ് പഠിക്കാത്ത ഒരാളോ, അതുകൊണ്ട് അവിടെ ഖൈറല്ല ഉണ്ടാകുക. ആ ഇൽമു കൊണ്ട് എന്തുണ്ടാകുക? ഷറുണ്ടാകുക, ഫിത്നുണ്ടാകുക. അപ്പൊ അങ്ങനെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് നിലപാട് സ്വീകരിക്കണം? ആരുടേത് സ്വീകരിക്കണം? ഏതെങ്കിലും ഒരു പണ്ഡിതന്റേത് സ്വീകരിക്കണോ വേണ്ടത്? അതല്ല, അവിടെ മുൻഗാമികൾ പറഞ്ഞത് നോക്കണോ, പിൻഗാമികൾ പറഞ്ഞത് നോക്കണോ? രണ്ടു കൂട്ടർ ഒരേപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രണ്ടു കൂട്ടരും വൈരുദ്ധ്യാത്മകമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സ്വീകരിക്കണം? ആ വിട്ടുവീഴ്ച ചെയ്യാവുന്ന മസലകളുണ്ട്, വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്ത മസലുകളുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കുക? അതങ്ങനെ മനസ്സിലാക്കണം. അത് അതിന്റെ അതവുകളിലൂടെ മാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ വിശാല മനസ്കത, വിശാലത കാണിക്കേണ്ട വിഷയങ്ങളിൽ എന്ത് ചെയ്യണം? വിശാലത കാണിക്കണം. അപ്പൊ അതെങ്ങനെയാണ്? അത് നാലാമത്തെ അദബായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. അപ്പൊ ഇതിന്റെ ഓരോ ലഫ്ലുകൾ വെച്ചിട്ട് ഞാൻ അർത്ഥം പറഞ്ഞിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ക്ലാസ് കേൾക്കുന്ന ആളുകൾ അത് അങ്ങനെയുള്ള കുറെ വിട്ടിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ പല വിഷയങ്ങൾ ഉണ്ടാകാറുള്ളത് കൊണ്ടാണ് ആദ്യമായിട്ട് തന്നെ അത് സൂചിപ്പിച്ചത്. ഓരോ ലഫ്ലുകൾ വെച്ചിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചിലത് അതിന്റെ ആശയം മാത്രമാണ്, പറഞ്ഞിട്ടുള്ളത്. കാരണം നന്നായിട്ട് വിശദീകരിക്കുക എന്നുള്ളത് ദിവസങ്ങളോളം വേണ്ടിയിരുന്നു. നല്ലൊരു ഗ്രന്ഥമാണ് ഇത് കിതാബുലിൽ. ഒരുപാട് കാര്യങ്ങളിൽ വായിക്കാൻ പറ്റുന്ന ആളുകൾ അത് വായിച്ചാൽ നല്ല ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഫത്വകൾ പറയുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കിതാബുൽ എൽമൽ അത് നിങ്ങൾക്ക് PDF കിട്ടും. PDF എടുത്തുകൊണ്ടതാണ്, വായിക്കാനും കിട്ടുക പുസ്തകം. അപ്പൊ ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക. വിഷയങ്ങൾ പഠിക്കുക, പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ അദബുകൾ കേട്ടുപോയാൽ പോരാ, ആ അദബുകൾ ഉണ്ടായിരിക്കേണ്ടതാണ്, ഒരാളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ആ അദബുകൾ പഠിച്ചിട്ടാണ് ബാക്കിയുള്ളത് പഠിക്കേണ്ടത്. ആ അദബുകൾ പഠിച്ചിട്ടാണ് ബാക്കിയുള്ളത് പഠിക്കേണ്ടത്. ശബ്ദജലപ്പൊക്കെ തല കുത്തനെയാണ്, എല്ലാ വിഷയങ്ങളും തല കുത്തനെയാണ്, ഈ വിഷയത്തിലും തല കുത്തനെയാണ്. ഇന്നെലുമ്പ് പഠിക്കാന്ന് പറഞ്ഞാൽ എന്താ, പത്തുവകൾ പഠിക്കുക എന്നുള്ളതാണ്. സൈറ്റിൽ കയറാ, പത്തുവകൾ പഠിക്കുക, അതാണ്. അവനെ തർത്തീവ് അനുസരിച്ചിട്ട് പിന്നെ ഉസൂലുകൾ പഠിക്കുക, ഉസൂൽ സലാത്ത് അല്ലെങ്കിൽ ഉസൂൽ സിത്ത, ഇങ്ങനെയുള്ള അതിന്റെ ഒരു തർത്തീവ് അനുസരിച്ചിട്ടുള്ള ഒരു പഠനമുണ്ട്. ഹദീസ് പഠിക്കുന്ന ആളുകൾ ആദ്യം അർബാബിനെ നബിയെ പഠിക്കുക, ഇന്നങ്ങനെ എലുമ്പ് പഠിക്കുന്നത്, ഇന്നങ്ങനെ പഠിക്കുന്ന എത്ര ആളുകളുണ്ടാവും. ഇന്നത്തെ ദീനി പഠനം എന്ന് പറഞ്ഞാൽ എന്താ, സൈറ്റിൽ കയറാ, പത്തുവകൾ പഠിക്കുക, അതടിക്കുക, അതല്ലല്ല. അള്ളാഹുവിന്റെ അസ്മാകൾ, സിഫാത്തുകൾ, ഷിർക്കിന്റെ ഒരുപാട് ഇനങ്ങൾ, സംസാരത്തിൽ വരുന്ന ഒരുപാട് പദപ്രയോഗങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട, അഖീദയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, മലക്കുകളെ സംബന്ധിച്ച് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ രൂപത്തിലൊരു പഠനം നടക്കുന്നുണ്ടോ? സംസ്കാരത്തിന്റെ ഫുറൂദുകൾ, ഷുറൂത്തുകൾ, അതേപോലെ ഓരോ ഇബാദത്തുകൾ, അതില്ലാതായിത്തീരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അടിസ്ഥാനപരമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ആ രൂപത്തിലായിരിക്കണം അതിന്റെ പഠനം നടക്കേണ്ടത്. അപ്പോൾ അതിന്റെ ഫായിദ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഹയറിന് പകരം ഷറായിരിക്കും ഉണ്ടാകുക. അപ്പൊ എന്താണെങ്കിലും വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക,